നമസ്കാരം സുഹൃത്തുക്കളെ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, രണ്ട് കാര്യങ്ങൾ. അതിലൊന്ന് AIMIM പാർട്ടിയുടെ അസദുദ്ദീൻ ഒവൈസിനെ പറ്റിയിട്ടും ആർട്ടിക്കിൾ 371 പറ്റിയിട്ടും രണ്ട് കാര്യങ്ങളാണ്. അപ്പം ഇന്നത്തെ ഇത് കൂടുതൽ അഡ്രസ്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കേരളത്തിലെ മുസ്ലിം സുഹൃത്തുക്കളോടാണ്. അപ്പോൾ ഇതിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യത്തെ കാര്യം പറയുമ്പോൾ അസദുദ്ദീൻ ഒവൈസിനെയും AIMIMനെയാണ്. അപ്പം ഇതിപ്പോൾ സാധാരണ ക്ലീഷ പോലെ ഒരു ഹിന്ദു സഹോദരൻ്റെ ഉപദേശം എന്നത് അങ്ങനെയൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല, നേരിട്ട് പറയുന്നതാണ്. അപ്പോൾ അതിലുള്ളതെന്ന് വെച്ചാൽ, ഈ നമ്മുടെ ഒരു പൊളിറ്റിക്കൽ സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഈ അസദുദ്ദീൻ ഒവൈസി എന്ന് പറയുന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ AIMIM മജ്ലിസ് പാർട്ടി, ആ മജ്ലിസ് പാർട്ടിനെ കേരളത്തിലെ മുസ്ലിം സുഹൃത്തുക്കൾ വ്യക്തമായി വിലയിരുത്തിയിട്ടുണ്ടോ, അതിൻ്റെ സാധ്യതകൾ പഠിച്ചിട്ടുണ്ടോ, അല്ലെ അവരുടെ പ്രവർത്തനങ്ങളെ നോക്കിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അതാണ് ഞാനിന്ന് നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്, കേരളത്തിലെ ആൾക്കാർ, അല്ലെ ഇന്ത്യയിലാകമാനമുള്ള മുസ്ലിംസ് പലപ്പോഴും വളരെക്കാലമായിട്ട് കോൺഗ്രസ്സിന് വോട്ട് ചെയ്തു, ഇടക്കാലത്തെ ഒരു ഇടതുപക്ഷം, പിന്നെ മമതക്ക് വേണ്ടിയിട്ട്, പിന്നെ അവർ കേരളത്തിലാണെങ്കിൽ ലീഗിന് വേണ്ടിയിട്ട്, അങ്ങനെയൊക്കെ. ഇപ്പോൾ അവസാനം ഡൽഹിയിൽ കണ്ടതെന്ന് വെച്ചാൽ, ഒരാവശ്യം ആരും ചോദിക്കാണ്ട് തന്നെ അവർ നേരെ ആർക്ക് കൊടുത്തു? ആം ആദ്മി പാർട്ടി കൊടുത്തു. എന്താണ് ഇവരൊക്കെ തിരിച്ചു തന്നിട്ടുള്ളത് എന്നുള്ളതും കൂടി നിങ്ങൾ പിന്നെ ഒന്ന് ഇരുത്തി ചിന്തിക്കേണ്ടതാണ്. പിന്നെ ഈ പറയുന്ന എൻ്റെ പൊളിറ്റിക്സ് വേറെയാണ്, അതൊരു ഇടതുപക്ഷ ദേശീയ തലത്തിലുള്ള ഒരു, പിന്നെ അങ്ങനെയുള്ള വെച്ചിട്ടുള്ള ഒരു വേറൊരു പൊളിറ്റിക്സാണ്, ഇടതുപക്ഷ പൊളിറ്റിക്സാണ്, ഇടതുപക്ഷത്തിൻ്റെ വോട്ടർ ആയിട്ടുള്ള ഒരാളാണ്. അപ്പം പക്ഷേ എനിക്ക് നിങ്ങളെ അഡ്രസ്സ് ചെയ്ത് പറയണമെന്ന് ആഗ്രഹമുണ്ട്, കാരണം നിങ്ങളത് ചിന്തിച്ചിട്ടൊന്നറിയില്ല, ഒരു എന്താ പറയുക, ഒരു അക്കാഡമിക് രീതിയിൽ നിങ്ങൾ ചിന്തിച്ചിട്ടൊന്നറിയില്ല. അപ്പം നിങ്ങൾ ഒരിക്കലും AIMI അസദുദ്ദീൻ ഒവൈസിനെയോ, അല്ലെങ്കിൽ പിന്നെ AIMIM എന്നുള്ള അദ്ദേഹത്തിൻ്റെ പാർട്ടി, ഹൈദരാബാദ് ബേസ് ആയിട്ടുള്ള പാർട്ടിനെയോ നിങ്ങൾ വില കുറച്ച് കാണരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അദ്ദേഹത്തിനെന്ന് വെച്ചാൽ, ഞാൻ പിന്നെ വളരെ കാലം മുമ്പ് തന്നെ ഈ പാർലമെൻറ്റ് പ്രൊസീഡിങ്സൊക്കെ ചിലപ്പോഴൊക്കെ ശ്രദ്ധിക്കുന്ന ഒരാളാണ്. അപ്പോൾ പാർലമെൻറ്റിൻ്റെ ഏറ്റവും ബാക്കിൽ ഇരുന്നിട്ട് ചർച്ചയൊക്കെ കഴിയാനാവുമ്പോൾ ഒന്നോ രണ്ടോ നല്ല പോയിൻറ്റുകൾ എണീച്ചിരുന്ന്, നല്ല അടിപൊളി ഇംഗ്ലീഷിൽ, നല്ല ഹിന്ദിയിൽ, കുറച്ച് ഉറുദുവൊക്കെ കയറ്റിയിട്ടാണ് പറയുന്ന ഒരു മനുഷ്യനാണ് ഈ AIMIM. നല്ല അടിപൊളി വാച്ചൊക്കെ കെട്ടിയിട്ട്, നല്ല സുന്ദരനായിട്ട്, സ്റ്റൈലൊക്കെ ആയിട്ട് ഒരു തൊപ്പിയൊക്കെ വെക്കും. എങ്ങനെ വെച്ചിട്ടാണ്, മൊട്ടയായതുകൊണ്ടാണ് തൊപ്പി വെക്കുന്നത് എനിക്കറിയില്ല. അപ്പോൾ നെഹ്റു അങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നല്ലോ. അപ്പം നല്ല അടിപൊളി, നല്ല വാചകങ്ങൾ, നല്ല പോയിൻറ്സ് പറയുന്ന ഒരാളായിട്ടാണ് മുമ്പുണ്ടായിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓരോ കാലം കഴിയുന്നവരും അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻസ് കൂടി വന്നു. അദ്ദേഹത്തിൻ്റെ പാർട്ടി കൂടുതൽ സീറ്റുകളൊന്നും കിട്ടിയിട്ടില്ല, പക്ഷേ അദ്ദേഹത്തിൻ്റെ ഇരിപ്പ് മുമ്പോട്ടേക്കും മുമ്പോട്ടേക്കും, വളരെ പീച്ചയായിട്ട് നിന്ന് ഇപ്പോൾ കുറച്ചൊന്ന് മുമ്പോട്ടേക്കും മുമ്പോട്ടേക്കും എത്തിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ ഇപ്പം ഈയടുത്ത് ഞാൻ അദ്ദേഹത്തിൻ്റെ ഫാനാവാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പിന്നെ മുത്തലാഖ് വിഷയത്തിൽ ഒരു ചർച്ചയിൽ അദ്ദേഹത്തിന് വളരെയധികം സമയം നീണ്ടു നിന്നൊരു ചർച്ച നടത്തി. അപ്പോൾ ഇദ്ദേഹം വളരെ കൃത്യമായ പോയിന്റുകൾ, വളരെ ഇപ്പോൾ വെച്ചിട്ട് രാഷ്ട്രീയ എതിരാളികളെ പിന്നെ കൂക്കി വിളിക്കുന്ന തരത്തിലോ അതൊന്നുമല്ല, വളരെ കൃത്യമായിട്ട് വളരെ ഇത്, അപ്പം കൂടെയുള്ള സദസ്സിലെ ആളുകൾ പോലും അവിടെ ഇത് പറയുന്നത് ശരിയാണല്ലോ എന്ന് ആലോചിച്ച് അവർ ചിലപ്പം കയ്യടിച്ച് പ്രോത്സാഹിപ്പിച്ചിട്ടില്ല, പക്ഷേ മനസ്സിൽ അവരെല്ലാം അസദുദ്ദീൻ ഒവൈസിയുടെ പറയുന്ന പോയിന്റിനോട് ഗണ്ണിക്കാൻ ഒരു പോയിന്റും ഇല്ലായിരുന്നു. അത്രയും കൃത്യമായിട്ട് സ്പഷ്ടമായിട്ടാണ് ഇദ്ദേഹം പറഞ്ഞത്. ഇദ്ദേഹം മുന്നേ തന്നെ ഇങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, അത് വളരെ കൃത്യമായി ചെയ്യുന്നുള്ളതെന്നുള്ളതാണ് സത്യം. പിന്നെ ഇപ്പോൾ പറയാമെന്നു CAA പിന്നെ NRC പ്രശ്നത്തിൽ അദ്ദേഹം നല്ലൊരു ശക്തമായ സ്റ്റാൻഡ് എടുത്തു. അദ്ദേഹം പിന്നെ എല്ലാ ആളുകളുടെയും പിന്നെ എന്താ പറയുക, അപ്പോൾ ഇതൊരിക്കലും അദ്ദേഹം ഹൈദരാബാദിൽ പല വിദ്വേഷ പ്രസംഗവും അതും ഇതൊക്കെ ആക്കിയിട്ട് പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. എന്നാലും ഇദ്ദേഹത്തിൻ്റെ പാർട്ടി ഒരു രക്തസാക്ഷികൾ സൃഷ്ടിക്കുന്ന പരിപാടിയിലേക്ക് ഒരിക്കലും പോയിട്ടില്ല. ഇപ്പോൾ UPയിലൊക്കെ എന്താ ഉണ്ടായത്? 21 വിലപ്പെട്ട ജീവൻ നഷ്ടപ്പെട്ടു. അതിൻ്റെ അപ്പുറം എന്താ ഉണ്ടായത്? ഒന്നും ഉണ്ടായിട്ടില്ല. നിങ്ങൾ ഈ AIMIMന്റെ പ്രവർത്തനമായിക്കോ, ഒരു പ്രശ്നവും മൂപ്പർ ഉണ്ടാക്കൂല. മൂപ്പർ പറയുന്ന കാര്യങ്ങൾ വളരെ കറക്റ്റാണ്, മൂപ്പർ പറയുന്ന ചെയ്യുന്ന കാര്യങ്ങൾ വളരെ കറക്റ്റാണ്. അപ്പം പോയിന്റ് പോയിന്റായിട്ട് മൂപ്പർ പിന്നെ പാർലമെന്റിൽ പറയുകയും ചെയ്യും, അത് ഗണ്ണിക്കാനുള്ള ശക്തി ഒരാൾക്കും ഇല്ല. അത് പറയാം, കാരണം ഇദ്ദേഹം വെറും സാധാരണ മനുഷ്യനല്ല, ഇംഗ്ലീഷിലൊക്കെ അഗാധ പാണ്ഡിത്യമുള്ള ബാരിസ്റ്റർ, ലോയറായിട്ട് ലണ്ടനിലൊക്കെ പഠിച്ചു വന്ന മനുഷ്യനാണ് ഈ AIMIMന്റെ അസദുദ്ദീൻ ഒവൈസി. അപ്പോൾ ആ ഒവൈസിക്ക് കേരളത്തിൽ ബ്രാഞ്ചുകളില്ല എന്നുള്ളതും, അപ്പോൾ അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യാൻ ഇപ്പോൾ ഇവിടെ ആളില്ല, ഇവിടുത്തെ ലൈക്കൊക്കെ അടിക്കുന്നുണ്ടാവുമായിരിക്കും ഫേസ്ബുക്കിലും അതിലും എല്ലാം ഇൻസ്റ്റാഗ്രാമിലൊക്കെ, പക്ഷേ എങ്കിലും അല്ലാണ്ട് അദ്ദേഹത്തിനൊരു ബ്രാഞ്ചൊന്നും ഇല്ല എന്നുള്ളത് വലിയൊരു സങ്കടകരമാണ്. അപ്പോൾ വെറുതെ അനാവശ്യമായിട്ട് അങ്ങും ഇങ്ങുള്ള ഓരോ പാർട്ടിക്ക് കൊടുക്കുന്നതിനേക്കാൾ നല്ലത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ AIMIMന്റെ അസദുദ്ദീനെ ഒവൈസി കൊടുക്കുന്നതല്ലേ എന്ന് നിങ്ങൾ ഒന്ന് ചിന്തിക്കുക. അപ്പോൾ അതിന് ഓപ്പോസിറ്റായിട്ട് പല വാദങ്ങളുണ്ടാവും. അദ്ദേഹം കോൺഗ്രസിനെ ദുർബലപ്പെടുത്തി, പിന്നെ വോട്ട് ബാങ്കിനെ സ്പ്ലിറ്റ് ആക്കി എന്നൊക്കെ പറയുന്നവരുണ്ടാവും. പക്ഷെ പറയുന്നവർക്ക് അവരുടെ കാര്യമുണ്ട്. പക്ഷേ കേരളത്തിലെ മുസ്ലിം സുഹൃത്തുക്കൾ പ്രത്യേകിച്ചും ഒന്ന് ഈ കാര്യം ഒന്ന് ശ്രദ്ധിക്കണം എന്ന് ഞാൻ പറയുന്നു. അപ്പോൾ ഈ ഒരു അഭിപ്രായത്തോട് നിങ്ങൾക്ക് ഒരുപാട് വിയോജിപ്പുണ്ടാവാം. വിയോജിപ്പുണ്ടെങ്കിൽ നിങ്ങളൊന്ന് എന്നെ അറിയിക്കുകയാണെങ്കിൽ, കാരണം ഞാൻ എനിക്ക് എൻ്റെ സ്റ്റാൻഡ് മാറ്റാമല്ലോ. നിങ്ങൾ പറഞ്ഞൊരു വ്യക്തമായ നല്ല ഒരു പോയിന്റ് ആണെങ്കിൽ ഞാൻ അങ്ങനെ ഒരു പിന്നെ എന്താ പറയുക, നമ്മളൊരു ബേസിക് പരിപാടി ഉണ്ട്, ഒരു ബേസിക്കിന് ഇടതുപക്ഷ ചായ്വൊക്കെ ഉള്ളൊരു ഇതുണ്ടെങ്കിലും അതിൻ്റെ അപ്പുറത്ത് നിങ്ങൾ വേറൊരാൾ നല്ല കാര്യം ചെയ്ത് കഴിഞ്ഞാലോ, നല്ല കാര്യം പറഞ്ഞു കഴിഞ്ഞാലോ, അതിന് വേറെ കണ്ണുകൊണ്ട് കാണുന്ന പരിപാടി എനിക്കില്ല. അത് നേരിട്ട് ശക്തമായിട്ട് നേരിട്ട് അത് പറയുന്ന ആ പോയിന്റിന് മെറിറ്റ് മാത്രം നോക്കുന്നൊരു മനുഷ്യനാണ് ഞാൻ. അത് ഒന്നാമത്തെ കാര്യം. ഇനിയിപ്പോൾ രണ്ടാമത്തെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് Article 371 ബന്ധപ്പെട്ടൊരു കാര്യമാണ്. അപ്പോൾ ഈ Article 371 ബന്ധപ്പെടുമ്പോൾ തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് വെച്ചാൽ Article 370 ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞു, ഞാൻ ഈ ഒരു ഔട്ട് ഓഫ് ബോക്സ് ഐഡിയകളുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ആരാധകനാണ് ഞാൻ. എന്ന് വെച്ചാൽ സാധാരണ ആൾക്കാർ ചിന്തിക്കുന്നത് അത് ചിന്തിക്കുകയാണ്, ബഹുഭൂരിപക്ഷം ചിന്തിക്കുന്നത് അത് ശരിയായിരിക്കും. പക്ഷേ ഔട്ട് ഓഫ് ബോക്സ് ആയിട്ടുള്ള ഐഡിയകളും നമ്മളെപ്പോഴും പിന്നെ അതിൻ്റെ ഒരു ഉപാസകനാണ് ഞാൻ. കാരണം അത് ആവശ്യമുണ്ട്. കാരണം എപ്പോഴും പിന്നെ ഈ എന്താ പറയുക, ആട് മേഘ എന്താ പറയുക, ഒരു മുമ്പേ ഗമിച്ചിട്ടിൻ്റെ ബഹുഗോക്കളെല്ലാം എന്ന് പറഞ്ഞ പോലെ അങ്ങനെ അങ്ങ് പോക്കല്ലല്ലോ. കാറ്റത്തിട്ട് തോണി പോകുന്ന പോലെ അങ്ങനെ ആക്കുന്നില്ല. അപ്പോൾ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ Article 371 എന്ന് പറഞ്ഞത് വടക്ക് കിഴക്കൻ ഇന്ത്യയിലുള്ള എന്ന് വെച്ചാൽ 7 Sisters, ആസാം, നാഗാലാൻഡ്, പിന്നെ അങ്ങനത്തെ പിന്നെ ത്രിപുര, മിസോറാം തുടങ്ങിയ സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക പദവി നൽകുന്ന ഒരു ഭരണഘടനാ കോൺസ്റ്റിറ്റ്യൂഷനാണ് 371. അപ്പോൾ അതിൽ നിങ്ങൾ മനസ്സിലാക്കണമെന്ന് വെച്ചാൽ ഈ അമിത്ഷാ മറ്റേ ടീം എല്ലാ ആൾക്കാരും 370 വളരെ എളുപ്പത്തിൽ എടുത്തു കളഞ്ഞു. അതിനെ എതിർക്കാൻ വളരെ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നില്ല. പാർലമെൻറ്റിൽ എതിർക്കാൻ പല കക്ഷികളും പിന്നെ അനുകൂലിക്കുകയാണ് ചെയ്തത്. ഇപ്പം കാര്യം പറഞ്ഞാൽ ഞാനിപ്പോൾ അനുകൂലിക്കുന്നതിനാണ്, ഞാൻ ഇപ്പോൾ തുറന്ന് പറയുന്നതുകൊണ്ട് കുഴപ്പമില്ല. 370 കാരണം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതാണ്, സ്ഥിരം പ്രശ്നമുള്ളൊരു ഏരിയയാണ് ഈ 370. ആ പ്രശ്നങ്ങൾ ഒഴിവാവാൻ പിന്നെ അത് പിന്നെ ഒരു വേറെ ഔട്ട് ഓഫ് ബോക്സ് ചിന്ത ഉണ്ടെങ്കിൽ അത് ആയിക്കോട്ടെ എന്നുള്ള രീതിയിൽ, കാരണം അത് അങ്ങനെ നോക്കാം, നമുക്ക് നോക്കാം, അത് പറ്റുന്നില്ല, അതിനേക്കാളും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകണമെങ്കിൽ തിരിച്ചു വന്നോട്ടെ. അങ്ങനെ ഞാൻ അങ്ങനെ ഒരു എൻ്റെ ഒരു പോയിന്റ് അങ്ങനെയാണ്. ഒരു പ്രശ്നപരിഹാരം വേണ്ടത് ഇപ്പം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പം എൻ്റെ പോയിന്റ് ഇതാണ്, 371 എന്ന് പറഞ്ഞത് 371 എന്ന് പറയുന്നത് പിന്നെ ഈ നോർത്ത് കിഴക്കൻ സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക പദവി കൊടുക്കുന്ന സ്ഥലമാണ്. തീവ്രവാദം അവിടെയുണ്ട്, കാശ്മീരിലുണ്ട്, ഈ പ്രശ്നങ്ങൾ അവിടെയും രണ്ട് സ്ഥലത്തുണ്ട്. പക്ഷേ അമിത്ഷാ വളരെ വ്യക്തമായിട്ട് 370 അങ്ങ് എടുത്തു, 370 എടുക്കുന്നില്ല, 71 എടുക്കുന്നില്ല. എന്തുകൊണ്ട് എടുക്കുന്നില്ല? എടുക്കാത്തതിൻ്റെ ഒറ്റ കാരണമുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇപ്പം അറ്റ് പ്രസൻറ്റ് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ആളുകളും അതുമൊക്കെ അമിത്ഷായുടെ പാർട്ടിയുടെ വോട്ട് ബാങ്കാണ്. മൂപ്പര് മറ്റുള്ള കക്ഷികളെ, ഈ അമിത്ഷാ മറ്റുള്ള കക്ഷികളെ എപ്പോഴും വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് കളിക്കുന്നതെന്ന് പറയുമെങ്കിലും ഏറ്റവും വലിയ വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് കളിക്കുന്ന ഞങ്ങായി ഇയാൾ തന്നെയാണ്, ഷാ തന്നെയാണ്. അതിലൊരു സംശയം വേണ്ട. കാരണം അവിടെ ഇപ്പം പിന്നെ ഈ BJP അങ്ങനെ അവരുടെയൊക്കെ ഒരു മൊത്തം ഐഡിയ വെച്ച് യൂണിഫൈഡ് ഇന്ത്യ, വൺ ഇന്ത്യ എന്ന് പറയുന്നെങ്കിലും ഈ 371 വെച്ച് കാരണം ILP ഇല്ലാണ്ടെന്നും അങ്ങോട്ട് ആ രാജ്യത്തേക്ക്, ആ സംസ്ഥാനത്തേക്ക്, ഇപ്പോൾ രാജ്യം പോലെ തന്നെ വിസ അടിക്കുന്നതിന് പകരം ILP മേടിച്ച് പോകണം എന്ന് പറഞ്ഞ പോലെ ഇതൊന്നും ഇല്ലാണ്ട് അങ്ങോട്ട് കയറാൻ പറ്റുന്നില്ല. അപ്പോൾ അതിൻ്റെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ വോട്ട് ബാങ്ക് ആണെങ്കിലും, പിന്നെ വേറൊരു കാര്യമുണ്ട്, നോർത്ത് ഈസ്റ്റിൽ ആകെ ഒരു കണക്ക് പ്രകാരം 3.5%, ഇന്ത്യയുടെ ടോട്ടൽ പോപ്പുലേഷൻ്റെ 3.5% ആൾക്കാർ മാത്രമേ നോർത്ത് ഈസ്റ്റിലുള്ളൂ. 7% ലാൻഡ് ഉണ്ട്, പക്ഷേ അവരാണ് 10% ഇന്ത്യയിലെ മൊത്തം ഫണ്ട്, കേന്ദ്ര ഫണ്ട് ചെലവഴിക്കപ്പെടുന്നത് ഇപ്പോൾ ആ സ്ഥലത്താണ്. അതിന് ഞാൻ കുറ്റം പറയുന്നില്ല, കാരണം ഒരുപാട് കാലം ഒന്നും ഉണ്ടായിരുന്നില്ല അവിടെ. അപ്പോൾ അവിടെ ചിലപ്പം കൊടുക്കേണ്ടി വന്ന് വരുമായിരിക്കാം ഒരു ഗവൺമെൻറ് ഭരിക്കുമ്പോൾ. പക്ഷേ വോട്ട് ബാങ്കിന് ഒരുപാട് പ്രീണിപ്പിക്കുന്ന പരിപാടി അവർക്കുണ്ട്. അപ്പം ഞാൻ ചോദിക്കുന്നത് എന്തുകൊണ്ട്? അപ്പം നിങ്ങൾ എൻ്റെ തലയിൽ കയറാൻ വരട്ടെ, ഞാൻ എൻ്റെ ഒരു അവർ ഐഡിയ നിങ്ങൾ ഒന്ന് മനസ്സിലിട്ട് ചിന്തിക്കുക, എന്തുകൊണ്ട് ഈ പിന്നെ മുസ്ലിംസ് BJP വോട്ട് ബാങ്ക് ആയിക്കൂടാ, അല്ലെ അമിത്ഷായുടെ വോട്ട് ബാങ്ക് ആയിക്കൂടാ? നമുക്ക് ആ ഇപ്പം ഈ സമുദായത്തിൻ്റെ, മുസ്ലിം സമുദായത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഓട്ടോമാറ്റിക്കായിട്ട് ഷാ ചെയ്തു തരും. അതെന്തുകൊണ്ട് ചെയ്തുകൂടാ എന്നെനിക്കൊരു സംശയം. കാരണം 370 ക്യാൻസലാക്കി, 371 ക്യാൻസലാക്കുന്നില്ല, ഓൺലി വോട്ട് ബാങ്ക്. അവിടെയുള്ള ഒരു 10-15 MP ലോകസഭയിലും 5-10 MP രാജ്യസഭയിലുമുണ്ട്. ഇവർക്ക് വേണ്ടി മാത്രം മൂപ്പര് മാറ്റിവെച്ച് 371 ILP ചോദിക്കുന്ന വോട്ടർക്കല്ല, ILP എന്തുകൊണ്ട്? വോട്ട് ബാങ്ക് കൊണ്ട്. അപ്പം ഈ ഒരു വോട്ട് ബാങ്ക് ഇതേ എന്താ പറയുക ടിറ്റ് ഫോർ ടാറ്റ് എൻ്റെ ഉപമ എനിക്ക് ശരിയാണെന്നറിയില്ല, അതല്ല എൻ്റെ ശരി എന്ന് ഞാൻ നിങ്ങളോട് ചോദിച്ചു പോവാണ്. ശരിയെന്നാൽ ഞാൻ നിങ്ങൾ തരും, നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ആ പോയിന്റ് ഞാൻ പറഞ്ഞ പോയിന്റ് നിങ്ങൾ ശ്രദ്ധിക്കുക, എന്നിട്ടത് പിന്നെ നിങ്ങൾക്ക് തള്ളിക്കളയാം. ഇപ്പം ബഹുഭൂരിപക്ഷം തള്ളിക്കളയുന്നതിന് എനിക്കറിയാം അത്, പക്ഷേ ആ ഒരു ആശയത്തിന് നിങ്ങൾ മോഡിഫൈ ചെയ്തിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തിട്ടോ നിങ്ങളൊന്ന് ചിന്തിക്കുക, ചിന്തിച്ചൊരു അഭിപ്രായം പറയുക കേട്ടോ.